بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ولا تقربوا الزنا انه كان فاحشة وساء سبيلا
ആദരണീയരായ സത്യവിശ്വാസികളെ, ഇസ്ലാമിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇബ്രാഹിമി മില്ലത്തിൽ അടിയുറച്ച് തഖ്വയോടെ ജീവിക്കണം എന്ന് എല്ലാ ഓരോരുത്തരെയും ആമുഖമായി പ്രത്യേകം വസീയത്ത് ചെയ്യുകയാണ്. തൗഹീദി ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച് മരണമടയാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ മാത്രമല്ല സംസ്കാരങ്ങളും പരിത്യജിക്കുന്നവരാണ് അഹ്ലു ഷിയത്തിന്റെ ആളുകൾ അഥവാ ഷിയാക്കൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷിയാക്കളുടെ ആദർശ വൈകല്യങ്ങൾ പലതും നമ്മൾ പഠനവിധേയമാക്കി. സാംസ്കാരിക രംഗത്തും ഇസ്ലാമുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത നിലപാടുകൾ അവർ വെച്ചു പുലർത്തുന്നുണ്ട്. വ്യഭിചാരത്തെ ചില പ്രത്യേകമായ പേരുകൾ നൽകി ഹലാലാക്കി അനുവദിച്ചു കൊടുത്തുകൊണ്ടും ചില പ്രത്യേക ഇനം ലഹരി ഇലകൾ ഉപയോഗിക്കാൻ അനുയായികൾക്ക് അനുമതി കൊടുത്തുകൊണ്ടുമൊക്കെ സാംസ്കാരിക രംഗത്തും അധപ്പതനത്തിന്റെ ഒരു ചിത്രമാണ് ഷിയാക്കൾ നമുക്ക് കാണാൻ കഴിയുക. ആത്മീയ നേതാക്കളായി അവർ ഗണിച്ചു പോരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ കാണാത്ത വിധികളും വിലക്കുകളുമൊക്കെ നിർണയിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാണ് ഷിയാക്കളുടെ വിശ്വാസം. അള്ളാഹുവുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന 12 ഇമാമുകളിൽ 12-ാമനായ ഒരാൾ സിർദാബിലുണ്ടെന്നും അള്ളാഹുവിൽ നിന്ന് ആധുനിക കാലത്തേക്ക് അനുയോജ്യമായ പല വഹീകളും അയാൾ മുഖേന ഈ ഭൂമുഖത്ത് തങ്ങളുടെ ഉമ്മത്തിനെ നയിക്കുന്ന ഇമാമുകൾക്ക് ആത്മീയ നേതാക്കൾക്ക് കൈമാറുമെന്നും അവർ ഖുർആനും സുന്നത്തിനുമൊക്കെ പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഇസ്ലാമിന്റെ ആദിമകാലങ്ങളിൽ ജാഹിലിയത്തിലെ ഒരു സമ്പ്രദായം അങ്ങനെ തന്നെ മുസ്ലിങ്ങളിലും ഉണ്ടായിരുന്നു. അതിന് മുത്തഅ വിവാഹം എന്നാണ് പേര്. താൽക്കാലിക വിവാഹം എന്ന് നമുക്ക് മലയാളത്തിലേക്ക് അതിനെ വിവർത്തനം ചെയ്യാം. അന്നിക്കാഹുൽ മുഅഖ്ഖത്ത്, താൽക്കാലിക വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ അവർ ലൈംഗികാസ്വാദനത്തിന് വേണ്ടി ഒരു ഉടമ്പടിയിലെത്തും, ഒരു മഹർ നിശ്ചയിക്കും. അതിന് വലിയിന്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ അതിലൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ ബാധ്യത പിതാവ് ഏറ്റെടുക്കേണ്ടതില്ല. ആ സമയം കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ തലാഖാകും. തലാഖിന്റെ നിയമങ്ങളോ ക്രമങ്ങളോ ഘടനകളോ ഒന്നും പാലിക്കേണ്ടതില്ല. ഇതല്ലേ വ്യഭിചാരം? ഒരു പെണ്ണിന് പണം കൊടുത്ത് അവളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതിനല്ലേ വ്യഭിചാരം എന്ന് പറയുക? പക്ഷേ അവരതിന് നിക്കാഹുൽ മുഅഖ്ഖത്ത് എന്ന് പറയും. വലിയ വലിയ അവരുടെ ആത്മീയ നേതാക്കൾ വരെ ഞങ്ങൾ ഇത്ര ഇത്ര മുത്തഅ വിവാഹം നടത്തിയവരാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നവരാണ്. കൂടുതൽ മുത്തഅ നടത്തുന്ന ആളുകൾ കൂടുതൽ യോഗ്യരാണ് എന്നാണ് അവരുടെ ധാരണ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവരുടെ ആ വാചകങ്ങളൊക്കെ നമ്മൾ വായിക്കാതിരിക്കുകയാണ് നല്ലത്. അവർ പറയുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, ഇസ്രായിൽ മീറാജ് നടന്ന രാവിൽ ജിബ്രിൽ അലൈഹിസ്സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു പോലും, യാ മുഹമ്മദ് ഇന്നല്ലാഹ അസ്സ വജല്ല യഖൂൽ ഇന്നീ ഖദ് ഗഫർതു ലിൽ മുതമത്തഈൻ, മുത്തഅ വിവാഹം നടത്തുന്ന ആളുകൾക്ക് മിനൽ നിസാ, സ്ത്രീകളുമായി മുത്തഅ വിവാഹം താൽക്കാലിക വിവാഹത്തിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു നേരത്തെ മാപ്പ് കൊടുത്തു കഴിഞ്ഞു. കുറ്റമില്ലെന്നു മാത്രമല്ല അത് പുണ്യമാണ് എന്നാണ് അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ. സ്വഹാബികൾ കാഫറാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസുകളൊന്നും അവർ സ്വീകരിക്കില്ല. എന്നാൽ അതേ സ്ഥാനത്ത് അൽ കാഫി പോലുള്ള പല ഗ്രന്ഥങ്ങളും അവരുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായി പരിഗണിച്ചു പോരുന്നുണ്ട്. അത്തരം ഗ്രന്ഥങ്ങളിൽ കാണാം അവരുടെ ഒരു ഇമാമിൽ നിന്നുള്ള റിപ്പോർട്ടാണ്, മാമിൻ റജുലിൻ തമത്താഅത്തും മഖ്തസല. ഞാൻ എന്തിനാണ് ഇത്തരം വ്യാജവചനങ്ങൾ ഇങ്ങനെ വായിക്കുന്നത്? അതിന്റെ ആശയം പറയാം. ഒരു മനുഷ്യൻ മുത്തഅ വിവാഹത്തിൽ ഏർപ്പെടുകയും എന്നിട്ട് കുളിക്കുകയും ചെയ്താൽ ആ കുളി കഴിഞ്ഞ് അയാളുടെ തലയിൽ നിന്ന് മുടിയിൽ നിന്ന് ഇറ്റി വീഴുന്ന ഓരോ വെള്ളത്തുള്ളിയിൽ നിന്നും അള്ളാഹു 70 മലക്കുകളെ സൃഷ്ടിക്കും. ആ 70 മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ അവന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കും. മുത്തഅ വിവാഹത്തിന് പ്രേരിപ്പിക്കുന്ന ഇന്ന് ഏറ്റവും ഭൂരിപക്ഷമുള്ള ഇസ്നാ അശരി ഷിയാക്കളുടെ മാതൃഗ്രന്ഥത്തിലുള്ള വാചകമാണ്. അതേപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു മുത്തഅ വിവാഹം നടത്തുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദവിയാണ് അയാൾക്കുള്ളത് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ചില റിപ്പോർട്ടിൽ കാണാം ഒരു മുത്തഅ വിവാഹം നടത്തിയാൽ ഹസൻ റളിയല്ലാഹു പദവി, രണ്ട് മുത്തഅയിൽ ഏർപ്പെട്ടാൽ ഹുസൈൻ റളിയല്ലാഹു പദവി, മൂന്ന് മുത്തഅയിൽ ഏർപ്പെട്ടാൽ അലി റളിയല്ലാഹു പദവി, നാല് മുത്തഅയിൽ ഏർപ്പെട്ടാൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പദവി. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ ജൂതനല്ലാതെ ഇങ്ങനെ തത്വം ഉണ്ടാക്കും. വിഭജിക്കുന്നവർക്ക് പ്രവാചകന്റെ പദവി, അലി റളിയല്ലാഹു പദവി, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അവരുടെ പദവി ഉണ്ട് എന്ന് ഇത് വിശ്വസിച്ചു. മുത്തഅ വിവാഹം എന്ന മറവിൽ വ്യഭിചാരത്തെ ഹരാലാക്കി തങ്ങളുടെ കൂടെയുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികളെയും ലൈംഗിക അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രസ്ഥാനമാണ് ഷിയാ പ്രസ്ഥാനം എന്ന് കാണാൻ സാധിക്കും. ബഹ്റൈനിലൊക്കെ ചെന്നാൽ ചില ഷിയാക്കളുടെ ഓഫീസിൽ പരസ്യമായിട്ട് ബോർഡ് തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കണ്ടവരോട് വേറെ എന്താ എഴുതി വെച്ചത്? മുത്തഅ വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന ടെലിഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിന് ഏജന്റുമാരും കല്യാണ ബ്രോക്കർമാരുമാതിരി വ്യഭിചാരം. ഷിയാക്കൾ തിങ്ങി താമസിക്കുന്ന നാടുകളിൽ ഇപ്പോഴും അത് വ്യാപകമാണ്. അതിന് പുരോഹിതന്മാർ അത് ഹലാലാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇതൊന്നും അറിയാതെയാണ് ഷിയാക്കൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ജിഹാദികളാണ് എന്നും അവരാണ് യഥാർത്ഥ വിപ്ലവ വീര്യം മുസ്ലിങ്ങളിലേക്ക് പകർന്നിരുന്നതെന്നും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള പല തീവ്രവാദ നിലപാടുകളുള്ള ആളുകളും തെറ്റായി വിശ്വസിച്ചു പോരുന്നത്. ഖുമൈനിയെപ്പോലുള്ള തമ്മാടികൾ അവർ ചെറുപ്രായത്തിലുള്ള 12-13 വയസ്സിൽ പ്രായമുള്ള കുട്ടികളുമായി മുത്തഅ വിവാഹം നടത്തിയതിന്റെ ചരിത്രം അവരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പേരിൽ അവരെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അത്തരം ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. അവർ ഗ്രന്ഥങ്ങൾ പോലും ആ വിഷയങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങി. ഞാൻ ഞാൻ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാം ലൈംഗിക സദാചാരം അങ്ങേയറ്റം പവിത്രതയോടുകൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്ത് സൂറത്തുൽ ഇസ്രായിൽ നിങ്ങൾക്കെല്ലാം മനഃപ്പാടമുള്ള ആയത്താണ്, 32-ാമത്തെ ആയത്.
വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിശതം വസാഅ സബീല,
നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത്. തീർച്ചയായും അത് അധമവൃത്തിയും ഏറ്റവും നികൃഷ്ടമായ മാർഗവുമാണ്. വ്യഭിചാരത്തോട് നിങ്ങൾ അടുക്കരുത്. അത് ഏറ്റവും മോശമായ ഒരു പ്രവർത്തനവും ഏറ്റവും വൃത്തികെട്ട മാർഗവുമാണ്. വ്യഭിചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹദീസുകൾ പരിശോധിച്ചാൽ, പൂർവികരുടെ വാചകങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഭൗതിക ലോകത്ത് തന്നെ അള്ളാഹു അവർക്ക് അങ്ങേയറ്റത്തെ അപമാനം നൽകും. ഒന്ന്, അവരുടെ സൗന്ദര്യവും ലാവണ്യവും അത് നശിപ്പിക്കും. രണ്ടാമതായി അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവും. ഒരു വ്യഭിചാരിയാകട്ടെ വ്യഭിചാരിണിയാകട്ടെ, അവർക്ക് സന്തോഷത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ സാധ്യമല്ല. വ്യഭിചാരം അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യത്തെ വിധിച്ചു കളയും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അരികിൽ നിന്നുള്ള കോപവും മനുഷ്യജനങ്ങൾക്കിടയിൽ നിന്നുള്ള ശാപവും അവർക്കുമേൽ നിരന്തരമായി പതിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വ്യഭിചാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റുവാങ്ങുന്ന ഭൗതികമായ ദുരന്തങ്ങളെ കുറിച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബികൾ പല ഘട്ടങ്ങളിലായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആയുസ് കുറയാൻ അത് കാരണമായി തീരും. വ്യഭിചാരികൾക്കും വ്യഭിചാരണികൾക്കും തങ്ങളുടെ അവസരം കിട്ടാത്തവണ്ണം എത്രയും പെട്ടെന്ന് മരണത്തിലേക്കാണ് വരുത്തുക. കാരണം അവരുടെ ആ വ്യഭിചാരത്തിന്റെ ആദ്യത്തെ നാളുകൾ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവസാനം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും മനസ്സിലാകില്ല. സമുദായത്തിൽ അത്രയേറെ പുറന്തള്ളപ്പെടുന്നവരായിരിക്കും വേശ്യകളും വ്യഭിചാരികളും എന്ന് കാണാൻ സാധിക്കും. അതല്ലാഹു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറയുന്നത്, വ്യഭിചാരത്തോട് അടുക്കരുത് എന്നാണ്. കുറെ കൂടി സൂക്ഷ്മമായി അർത്ഥം പറയുന്ന ഡിക്ഷണറികൾ പരിശോധിച്ചാൽ കാണാം, വലാ തഖറബു എന്ന് പറഞ്ഞാൽ അടുക്കരുത് എന്നുമല്ല, അടുക്കാൻ ഉദ്ദേശിക്കരുത് എന്നാണ്. അടുത്തു എന്നുള്ളതിന് ഖറൂബ യഖറൂബു എന്നാണ് പറയുന്നത്. അടുക്കാൻ ഉദ്ദേശിച്ചു, അടുക്കാൻ ഒരുങ്ങി എന്നുള്ളതിന് ഖരീബ യഖറബു എന്ന് പറയുന്നത്. ഖുർആനിൽ ലാ തഖറുബു എന്നല്ല, ലാ തഖറബു എന്നാണ് വന്നിട്ടുള്ളത്. ഖറബയുടെ യഥാർത്ഥത്തിൽ അതിന്റെ വിരോധക്രിയ വരേണ്ടത് ലാ തഖറുബു എന്നാണ്. അതിനേക്കാൾ കുറെ കൂടി ആഴമുള്ള അർത്ഥമുണ്ട്, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കാൻ ഉദ്ദേശിക്കരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് തോന്നിവാസമാണ്. വസാഅ സബീല, അത് ദുർമാർഗമാണ്. അപ്പോ വളരെ കൃത്യമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിഷിദ്ധമാക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലങ്ങൾ വളരെ പവിത്രമായി അത് കാത്തുസൂക്ഷിച്ചിട്ടുണ്ടാകും. വ്യഭിചാരം നിഷിദ്ധമാക്കുന്നതിന് മുമ്പ് ഇസ്ലാം വിവാഹം നിഷ്കർഷിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. وَأَنكِحُوا الْأَيَامَى مِنْكُمْ وَالصَّالِحِينَ مِنْ عِبَادِكُمْ وَإِمَائِكُمْ إِنْ يَكُونُوا فُقَرَاءَ يُغْنِهِمُ اللَّهُ مِنْ فَضْلِهِ وَاللَّهُ وَاسِعٌ عَلِيمٌ. നിങ്ങളിൽ നിന്നുള്ള അടിയാറുകളെ, നിങ്ങളുടെ അടിമകളിൽപ്പെട്ട സദ്വൃത്തരായ ആളുകളെ, അടിമ പെണ്ണുങ്ങളെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും എന്ന് മാത്രമാണ്, അള്ളാഹുവിന്റെ അടിയാറുകൾ, അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം. ഖുർആനിലെ ഈ പ്രയോഗം സാമൂഹിക ബാധ്യതയാണ്. ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക് വിവാഹം നടത്തി കൊടുക്കുക എന്നുള്ളത്, അവർ സ്വയം തൽപരരായി കടന്നു വന്ന് വിവാഹം കഴിക്കണം എന്നുള്ളത് മാത്രമല്ല, രക്ഷിതാക്കളും സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവരും ഉത്തരവാദപ്പെട്ടവരും രാഷ്ട്രനായകന്മാരും തങ്ങളുടെ നാട്ടിലെ ചെറുപ്പക്കാര് സമയത്ത് കല്യാണം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം, അതിന് പ്രേരിപ്പിക്കണം, അതിന് സൗകര്യം ചെയ്തു കൊടുക്കണം, അതിനുള്ള തടസ്സങ്ങൾ നീക്കിക്കൊടുക്കണം. മനസ്സിലായില്ലേ? ദരിദ്രരാണ് നിങ്ങളെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ഐശ്വര്യം നൽകും. അതായത് പണമില്ല എന്നുള്ളത് വിവാഹം കഴിക്കാതിരിക്കാൻ ഒരു കാരണമായി എടുക്കേണ്ടതില്ല. എന്നാലും വിവാഹം കഴിക്കാൻ പണം പടച്ചും തരുന്ന അവരാണ്. മിൻ ഫളി, അള്ളാഹു അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ അവർക്ക് ധന്യ നൽകും. അള്ളാഹു വാസുവിൻ അലീം, അതിനുമാത്രം വിശാരതയുള്ളവനും സർവജ്ഞനുമാണ് അള്ളാഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത രീതിയിൽ നമുക്ക് കാണാം. അദ്ദേഹം പറഞ്ഞു, ഖാല ലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞങ്ങളോട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, യാ മഅശറ ശബാബ്, ഓ യുവസമൂഹമേ, മനിസ്തതാ മിൻകുമുൽ ബാഅത ഫലിതസവ്വജ്, നിങ്ങളിൽ നിന്ന് സൗകര്യം, കഴിവ്, താക്കത്ത്, വൈവാഹിക പ്രാപ്തി എത്തിയാൽ അവർ വിവാഹം കഴിക്കട്ടെ. അത് കണ്ണിനെ താഴ്ത്തും. അത് രഹസ്യാവയവങ്ങളെ ഭദ്രമായി കാത്തുസൂക്ഷിക്കും. അതിന് കഴിയാത്തവർക്ക് നോമ്പെടുക്കേണ്ട ബാധ്യതയുണ്ട്. അതവർക്കൊരു കവചം. അതുകൊണ്ട് വിവാഹപ്രായം എത്തിയിട്ടും അതിന് സൗകര്യമെത്താത്തവർ പ്രത്യേകിച്ചും സുന്നത്ത് നോമ്പുകളെങ്കിലും അവരുടെ ജീവിതത്തിൽ കൃത്യമായിട്ട് കൊണ്ടുവരണം. അതല്ലെങ്കിൽ അവർ ദിവസവും നോമ്പിലായിരിക്കണം. നോമ്പിലായിരിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് വ്യഭിചാര ചിന്തയിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹു അവരെ സഹായിക്കും. അവരെ തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന പിശാചുക്കൾ ദുർബലരായിത്തീരും. അതുകൊണ്ട് സുന്നത്ത് നോമ്പെടുക്കാൻ പറഞ്ഞു. സ്ത്രീകളിലേക്ക് ആകർഷണമുള്ളവർ അവർ സുന്നത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറഞ്ഞു ഇമാം അഹമ്മദ് അദ്ദേഹത്തിന് മുസ്ലിം ഉദ്ധരിക്കുന്നു, ഇന്ന ഫതൻ ഷാപ്പൻ അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഇദൻ ലി ബിസ്സിന. ഒരു യുവാവ് പ്രവാചകന്റെ അരികിൽ വന്ന് പറഞ്ഞു, പ്രവാചകൻ എനിക്ക് വ്യഭിചരിക്കാൻ അനുവാദം തരണം, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്, ഒരു വിഷയം മാത്രം എനിക്ക് മുസ്ലിം ആയാലും അനുവാദം കിട്ടണം, എന്ത്? വ്യഭിചരിക്കാനുള്ള അനുവാദം കിട്ടണം. ആളുകൾ അദ്ദേഹത്തിന്റെ നേരെ തിരിഞ്ഞു, അവർ അദ്ദേഹത്തെ ആട്ടിപ്പായിക്കണിരിക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് വ്യഭിചരിക്കണമെന്ന് സമ്മതം ചോദിക്കുക, അയാളെ കൈകാര്യം ചെയ്യാനൊരുങ്ങി ചുറ്റുപാടുമുള്ളവർ. വഖാലു മഹ്മ, ഒന്നും മിണ്ടാതിരിക്കുക എന്നവരെല്ലാം വിളിച്ചു പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദുനു, അവനെ എങ്ങോട്ട് വിടൂ, അടുപ്പിക്കും. അങ്ങനെ അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തു ചെന്നിരുന്നു. ജലസയിരുന്നു. ഖാല നബി സല്ലല്ലാഹു ചോദിച്ചു, അതുഹിബ്ബുഹു ലിഉമ്മിക, ആ സംഗതി നിന്റെ ഉമ്മക്കാണെങ്കിൽ നീ ഇഷ്ടപ്പെടുമോ? ഏത് വ്യഭിചാരം? നിന്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കുമോ? ഖാല, അയാൾ പറഞ്ഞു, ലാ വല്ലാഹി, ഇല്ല, പടച്ചവനാണ് എനിക്ക് സാധ്യമല്ല, അള്ളാഹുവാണ് എനിക്ക് സാധ്യമല്ല. ജഅലനി അല്ലാഹു ഫിദാ, എന്നെ അല്ലാഹു താങ്കൾക്ക് പകരമാക്കട്ടെ, അതായത് പ്രവാചകന്റെ ജീവൻ സംരക്ഷിക്കാൻ മരണം ഭരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹു ലിഉമ്മഹാത്തിഹിം, ജനങ്ങൾ ആരും അവരുടെ ഉമ്മമാരെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. ഖാല പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തുഹ്ഫാ തുഹിബ്ബുഹു ലിബിനതിക്, വ്യഭിചാരം നിന്റെ മകളുടെ കാര്യത്തിൽ നിനക്ക് ഇഷ്ടപ്പെടാൻ കഴിയുമോ? ഖാല അദ്ദേഹം പറഞ്ഞു, ലാ ഇല്ല വല്ലാഹി ജഅലനി അല്ലാഹു ഫിദാ, അല്ലാഹു അങ്ങേക്ക് എന്നെ പകരമാക്കട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹു ലിബനാതിഹിം, അതേപോലെ ജനങ്ങൾ ആരും അവരുടെ പെൺമക്കളെ വ്യഭിചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അഫതുഹിബ്ബുഹു ലിഉഖ്തിക, നിന്റെ സഹോദരിക്ക് പെൺമക്കൾക്ക് നീ വ്യഭിചാരം ഇഷ്ടപ്പെടുമോ? ഖാല അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹി, അല്ലാഹു സത്യം ഒരിക്കലുമില്ല, ജഅലനി അല്ലാഹു ഫിദാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലന്നാസു യുഹിബ്ബൂനഹു ലിഅഖവാതിഹിം, അതേപോലെ ജനങ്ങൾ ആരും അവരുടെ സഹോദരിമാരെ വിഭജിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. നീ ഇഷ്ടപ്പെടാത്തതുപോലെ തന്നെ ഉമ്മയെ വിഭജിക്കുന്നത്, മകളെ വിഭജിക്കുന്നത്, സഹോദരിമാരെ വിഭജിക്കുന്നത് ലോകത്തൊരാളും ഇഷ്ടപ്പെടുന്നില്ല. അഫതുഹിബ്ബുഹു ലിഅമ്മതിക, നിന്റെ അമ്മായിയെ ആരെങ്കിലും വിഭജിക്കുന്നത് നീ ഇഷ്ടപ്പെടുമോ? പിതൃ സഹോദരിയെ? ഖാല ലാ വല്ലാഹി, അല്ലാഹു സത്യം, ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, ജനങ്ങൾ ആരും അവരുടെ അമ്മായിമാരെ വിഭജിക്കുന്നതും ഇഷ്ടപ്പെടാറില്ല. അഫതുഹിബ്ബുഹു ലിഖാലതി, നിന്റെ എളാമമാരെ അല്ലെങ്കിൽ മൂത്തമ്മമാരെ, മാതാവിന്റെ സഹോദരിമാരെ വിഭജിക്കുന്നത് ഇഷ്ടമാണോ? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു ആണ് സത്യം, അല്ല, ജനങ്ങളും അത് ഇഷ്ടപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വെച്ചു. അള്ളാഹുവേ, ഇയാളുടെ കുട്ടി നീ പുറത്തു കൊടുക്കണമേ. അദ്ദേഹത്തിന്റെ ഹൃദയം നീ ശുദ്ധീകരിക്കണമേ. അദ്ദേഹത്തിന്റെ രഹസ്യാവയവത്തെ നീ ഭദ്രമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു. പറയാണ്, അതിനുശേഷം ആ യുവാവ് വ്യഭിചാരത്തിന്റെ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടേയില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ മുസ്നദിൽ സ്വഹീഹായി ഉദ്ധരിച്ചത്, മാ മിൻ ദംബിൻ നജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസ്വാഹിബിഹി അൽഉഖൂബത ഫിദ്ദുനിയാ മാ യദ്ദഖറു ലഹു ഫിൽ ആഖിറ. അല്ലാഹു ഒരാൾ ഒരു കുറ്റം ചെയ്താൽ അയാൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ നേരത്തെ കൊടുക്കും. പരലോകത്തേക്ക് അതിന്റെ ശിക്ഷ കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം, അതായത് അതിന് പരലോകത്ത് ശിക്ഷ ഉണ്ട്, അതിന് പുറമെ ദുനിയാവിലും അയാളെ ശിക്ഷിക്കും. അങ്ങനെയുള്ള ഒരു കുറ്റവും അതിനർഹമായിട്ട് മറ്റൊരു കുറ്റവും ഇല്ല. രണ്ട് കാര്യങ്ങൾ തന്നെ പറഞ്ഞു, മിനൽ ബഗ്യി വഖതിയത്തി റഹീം, ഒന്ന് വ്യഭിചാരം, രണ്ട് കുടുംബ ബന്ധം വിച്ഛേദിക്കുക. വ്യഭിചരിക്കുന്നതും കുടുംബബന്ധം മുറിക്കുന്നതും പരലോകത്ത് അള്ളാഹു ശിക്ഷ നൽകുന്നതിനു പുറമെ ഇഹലോകത്തും ശിക്ഷ കൊടുക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഭൗതിക ലോകത്തും അള്ളാഹു പല കുറ്റകൃത്യങ്ങൾക്കും ശിക്ഷാവിധികൾ നിർണയിച്ചിട്ടുണ്ട്. നമുക്കൊരിക്കലും സഹിക്കാൻ കഴിയാത്ത ഏറ്റവും മോശമായ ശിക്ഷാവിധി അള്ളാഹു നിർണയിച്ചത് വ്യഭിചാരത്തിനാണ് എന്ന് കാണാൻ സാധിക്കും. വിവാഹിതരാണ് വ്യഭിചരിക്കുന്നതെങ്കിൽ കല്ലുകൊണ്ടെറിഞ്ഞ് അവരോട് ദയാവായ്പ് കാണിക്കാതെ, സൂറത്തു നൂറ് ശരിക്ക് പഠിക്കണം അതിന്റെ ആദ്യ ഭാഗങ്ങൾ, ഒട്ടും ദയാവായ്പ് കാണിക്കാതെ മരണം വരെ അവരെ കല്ലുകൊണ്ടെറിഞ്ഞു കൊല്ലണം. അങ്ങനെ ഒരു ശിക്ഷ വേറൊരു കുട്ടനെ നല്ല പറഞ്ഞിട്ടില്ല, അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല. വിവാഹിതരല്ലെങ്കിൽ അവരെ ചാട്ട കൊണ്ടടിക്കണം, വിവാഹിതരാണെങ്കിൽ മരിക്കുന്നത് വരെ കല്ലെറിയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള. സൂറത്തുന്നൂറിന്റെ വ്യാഖ്യാനത്തിൽ മുഴുവൻ മുഫസ്സറുകളും അഹദീസ് എടുത്തു ചേർത്തിട്ടുണ്ട്, ഏത് കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളത്. അത്രയും ആ രൂപത്തിൽ ഏറ് കിട്ടി മരണം വരിക്കാൻ മാത്രം വൃത്തികെട്ടതാണ് വ്യഭിചാരം. അഭിസാരികമാരുടെ ദുആ അള്ളാഹ് സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രീതിയിൽ കാണാം, പാതിരാസമയത്ത് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, പ്രാർത്ഥിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ അവർക്ക് ഉത്തരം കിട്ടും, ചോദിക്കുന്നവരുണ്ടോ അവർക്ക് ചോദിക്കുന്നത് കിട്ടും, പ്രയാസങ്ങളിൽ നിന്ന് ആരെങ്കിലും മോചനം ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് മോചനം കിട്ടും, ആ സമയത്ത് ഏതെങ്കിലും ഒരടിമ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അല്ലാഹു ഉത്തരം നൽകാതിരിക്കില്ല, വ്യഭിചാരവൃത്തിയിലൂടെ സമ്പാദിക്കുന്ന സ്ത്രീ ഒഴികെ. അത് വ്യഭിചരിക്കുന്ന ഒരു പെണ്ണിന് പാതിരാവിന്റെ പ്രാർത്ഥനയുടെ പോരുശയിൽ നിന്നുള്ള മാറ്റി നിർത്തും. ബാക്കി എല്ലാവരും രാത്രി കൈയുയർത്തി പ്രാർത്ഥിച്ചാണെന്ന് പ്രത്യേകം പരിഗണിക്കും. വ്യഭിചാരം നിലനിർത്തിക്കൊണ്ട് തൗബയില്ലാതെ ആവശ്യം മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു നമുക്ക് കാണാൻ സാധിക്കും. സമർത്ഥ ബിനു ജുന്ദുബ് റളിയല്ലാഹു അൻഹു നിന്ന് മിഅ്റാജ് രാവിന്റെ വിഷയം വിശദീകരിക്കുന്ന ദീർഘമായ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ് മിഅ്റാജ് രാവിൽ. ഫൻതലഖനാ ഇലാ സഖബിൻ മിസ്ലത്തന്നൂർ, അടുപ്പ് പോലെയുള്ള ഒരു കുഴിയിലേക്ക് ഞങ്ങൾ ചെന്നു, അഇലാഹു ലയ്യുബ് ബാസ്ഫലുഹു വാസിഉൻ, അതിന്റെ മുകൾ ഭാഗം കുടുസായതും താഴ്ഭാഗം വിസ്താരമുള്ളതുമാണ്, യതബഖദു തഹ്തഹു നാറ അതിന്റെ താഴെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ അതിനുള്ള തീ നാളങ്ങൾ ഉയർന്നു, ഇപ്പോൾ പുറത്തേക്ക് ചാടും എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു, ആ തീയും നടങ്ങുമ്പോൾ അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു, ഞങ്ങൾ നോക്കുമ്പോൾ അതിൽ നഗ്നരായ സ്ത്രീകളും പുരുഷന്മാരുമാണുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഞാൻ ചോദിച്ചു, മൽഹാദാ, ഇതാരാണ്? അങ്ങനെ അന്നേരം റസൂൽ നടക്കാം, ജിബ്രീൽ അലൈഹിസ്സലാം നടക്കാൻ പറഞ്ഞു, ഉത്തരം പറഞ്ഞില്ല. യാത്ര ഒക്കെ കഴിഞ്ഞ് അവസാനം കണ്ട കാഴ്ചകൾ ഓരോന്നും വിശദീകരിച്ചു കൊടുത്ത കൂട്ടത്തിൽ, വല്ലദീ റഅയ്തഹു ഫി തഖബീ ഫഹുമു സുനാത്, ആ അടുപ്പിൽ നീ കണ്ടത് വ്യഭിചാരികളെയാണ്. ഹദീസിന്റെ അവസാന ഭാഗത്തിൽ കാണാം, വഹാക്കദാ യുഫ്അലു ബിഹിം ഇലാ ഖിയാമിസ്സാ, ഖിയാമത്ത് നാൾ വരെ അത് തുടരും. അപ്പൊ ഖബറിലെ ശിക്ഷ, രാവിലെയും വൈകുന്നേരവും വ്യഭിചാരികൾ ഇങ്ങനെ നഗ്നമായി വറുക്കപ്പെടും, അത് അതിൽ വറുത്തിങ്ങനെ ഉയർന്നു വരും അവർ ആ തീയുടെ കൂടെ, പിന്നെ താഴോട്ട് തന്നെ പോകും. അങ്ങനെ അതിൽ രാവിലെയും വൈകുന്നേരവും കബറിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ അതികഠിനമായ ശിക്ഷക്ക് വിധേയമായി കൊണ്ടിരിക്കുമെന്ന് പരിചയപ്പെടുത്തി. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, മൂന്നാളുകൾ അല്ലാഹു ഖിയാമത്ത് നാളിൽ അവരോട് സംസാരിക്കില്ല, വലാ യുസക്കീം അവരെ സംസ്കരിക്കുകയുമില്ല. ഖാല അബൂമാവിയ, അബൂമാവിയുടെ റിപ്പോർട്ടിൽ കാണാം, വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് അല്ലാഹു നോക്കുക പോലുമില്ല, വലഹും അദാബ് നരീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ആരാണ് ആ മൂന്ന് കൂട്ടർ? ഷെയ്ഖുൻ സാനി, വ്യഭിചാരിയായ വയോധികൻ, ബമലിക്കുൻ കസാബ്, നുണ പറയുന്ന ഭരണാധികാരി, വഹായിൽ മുസ്തക്ബിർ, അഹംഭാവിയായ ദരിദ്രൻ. ഈ മൂന്നാളുകൾ അള്ളാഹുവോട് സംസാരിക്കില്ല, അവരെ സംസ്കരിക്കില്ല, അവരെ നോക്കുകയില്ല, അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടാകുന്നു. സ്വഹീഹ് മുസ്ലിമിൽ അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും നിന്ദ്യവും നീചവുമായി പരിചയപ്പെടുത്തിയ വ്യഭിചാരം, വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഖേദകരം എന്ന് പറയട്ടെ, ഇന്ന് സമൂഹം മുഴുവൻ വ്യഭിചാരത്തോട് അടുത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ടിരിക്കും. അത് പതിവായി മാറുകയാണ്. അയൽവാസികൾ തമ്മിൽ ഒരു മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വൃത്തികെട്ടവനാരാണ്? സ്വന്തം അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നവരാണ്. വ്യഭിചാരക്കാരിൽ തന്നെ ഏറ്റവും മതമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടു. പുറമെ മാന്യന്മാരായി നടക്കുകയും അതേപോലെ വ്യഭിചാരദാഹവുമായി നടക്കുകയും ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് അകലാൻ, തങ്ങളുടെ ഹൃദയത്തെ പിടിച്ചുവെക്കാൻ ഇസ്ലാം നിർണയിക്കുന്ന തഖ്വയുടെ മാർഗങ്ങൾ അവലംബിക്കാറില്ല എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തു അൽഫുർഖാനിലെ ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് വല്ലദീന ലാ യദൂന മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹുവിന്റെ കൂടെ മറ്റ് ഇലാഹുകളെ വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കുന്നവർ, അവരാണ് ഇബാദുർ റഹ്മാൻ. വലാ യഖ്തുലു നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി അല്ലാഹു നിഷിദ്ധമാക്കിയ നഫ്സിനെ കൊല്ലാതിരിക്കുന്നവർ. വലാ യസ്നൂൻ, വ്യഭിചരിക്കാതിരിക്കുന്നവർ, അവരാണ് ഇബാദുർ റഹ്മാൻ. വമൻ യഫ്അൽ ദാലിക യൽഖാ സാമ, മറിച്ചാരെങ്കിലും ചെയ്താലോ അവർ പാപം കണ്ടുമുട്ടും. യുദാഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, അന്തിമനാളിൽ അവർക്ക് ശിക്ഷ ഇരട്ടിയായി നൽകും. സാധാരണ ഓരോ തിന്മക്കും തത്തുല്യമായി ശിക്ഷ കൊടുക്കുമ്പോൾ ശിർക്കിനും കൊലപാതകത്തിനും വ്യഭിചാരത്തിനുമല്ല ഇരട്ട ശിക്ഷയുണ്ട് ഖുർആൻ. അവർ ബാക്കി എല്ലാത്തിനും ഒരു തെറ്റിയത് ഒരു ശിക്ഷയാണ്, ഈ മൂന്ന് കുറ്റത്തിനും ഇരട്ട ശിക്ഷയാണ്, ഒരു തെറ്റിയത് രണ്ട് ശിക്ഷ. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. വയഖുലുദു ഫീഹി മുഹാന, നരകത്തിൽ അവർ അനശ്വരമായി നിന്യത അനുഭവിക്കുകയും ചെയ്യുമെന്ന് സൂറത്തുൽ ഫുർഖാനിലെ 68-69 ആയത്. ഈ ആയത്തോതി കേൾപ്പിച്ചുകൊണ്ട് ഇമാം അഹമ്മദ് റഹിമഹുള്ള പറഞ്ഞു, ലാ അഅലമു ബഅദ ഖത്ലിൻ നഫ്സ് ശൈഅൻ അഅളമു മിനൽ സിന, എനിക്കറിയില്ല കൊലപാതകം കഴിഞ്ഞാൽ വ്യഭിചാരത്തെക്കാൾ ഗുരുതരമായ ഒരു പാപം എനിക്കറിയില്ല. ഇത്രയും ഗുരുതരമായ പാതകം, എറിഞ്ഞുകൊല്ലപ്പെടാൻ മാത്രം ഗൗരവമുള്ള പാതകം, ആ പാതകത്തെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് എന്താണ്? അറിഞ്ഞോ അറിയാതെയോ ആദ്യം നമ്മുടെ കണ്ണുകൾ, പിന്നീട് നമ്മുടെ ഹൃദയം, പിന്നീട് നമ്മുടെ കൈകൾ, പിന്നീട് കാലുകൾ, അവസാനം ലൈംഗിക അവയവം അതിനെ പൂർത്തീകരിക്കുന്ന അവസ്ഥയിലേക്ക്, വ്യഭിചാരത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ചെറുപ്രായക്കാരായ ആളുകൾ മുതൽ വയോധികരായ ജനങ്ങൾ വരെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കത്തിച്ചൊരുക്കുന്ന, തിളച്ചു മറയുന്ന, ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്ന, ശരീരത്തിലെ മുഴുവൻ സുഷിരങ്ങളിലൂടെ, രോമകൂപങ്ങളുടെ സുഷിരങ്ങളിലൂടെയും പടർന്നു പിടിക്കുന്ന ആ നരകാഗ്നിയെ സംബന്ധിച്ച് നാം ചിന്തിക്കണം. സർവശക്തനായ അള്ളാഹു വ്യഭിചാരത്തിന്റെ ഗുരുതരമായ അവസ്ഥകളിലും നിഹത്തിലും പരത്തിലും നമ്മെ കാത്തു രക്ഷിക്കുമാറാവണം. الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اوصيكم ثانيا واياي بتقوى الله ربنا സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. വിഭജിക്കരുത് എന്ന് കണിശമായി നിഷ്കർഷിക്കുന്ന ഇസ്ലാം വിവാഹം അത് പ്രോത്സാഹിപ്പിക്കുകയും വിവാഹം പരമാവധി നേരത്തെയാകണമെന്ന് പഠിപ്പിക്കുകയും ഭൗതികമായ ഒരു താല്പര്യങ്ങളും അതിന് തടസ്സമായി നിൽക്കരുത് എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം വ്യഭിചാരത്തിന് കാരണമാകുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം, ഇന്ന് സ്ത്രീകളുടെ നികൃഷ്ടമായ വസ്ത്രധാരണത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശം ആരെങ്കിലും നടത്തിയാൽ എല്ലാ സ്ത്രീപക്ഷവാദികളും ഫെമിനിസ്റ്റുകളും സ്വാതന്ത്ര്യവാദികളും ഒക്കെ വാളെടുക്കും. എന്നിട്ട് പറയും സ്ത്രീയുടെ വസ്ത്രമല്ല മാറേണ്ടത്, മനോഭാവമാണ് മാറേണ്ടത് എന്ന്. മനോഭാവം മാറിയാൽ അത് വസ്ത്രത്തിൽ കാണാം. പുരുഷന്റെ മനോഭാവം മാത്രം മാറിയിട്ട് കാര്യമില്ലല്ലോ, സ്ത്രീയുടെ മനോഭാവം മാറണ്ടേ? വ്യഭിചാരത്തോടുള്ള താല്പര്യമാണ് അന്യ പുരുഷന്മാരെ ആകർഷിക്കുന്ന വസ്ത്രം ധരിക്കാൻ. ഇന്ന് പർദ്ദകൾ പോലും സൗന്ദര്യം വെളിപ്പെടുത്തുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമാണ് വിഷയം. ഇസ്ലാം ഹിജാബ് നിർബന്ധമാക്കി. യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ, ഓ നബിയെ, താങ്കളുടെ ഭാര്യമാരോട് പറയണം, താങ്കളുടെ പെൺമക്കളോട് പറയണം, അല്ല അഖില സത്യവിശ്വാസിനികളോട് പറയണം, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മുസ്ലിം സഹോദരിമാരോട് പറയണം, യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന, അവർ മുഖമക്കനയുടെ മുകളിൽ നിന്നുള്ള വസ്ത്രങ്ങൾ താഴ്ത്തിയിരട്ടെ. ദാലിക അദ്നായു ഉറഫ, അതവരെ തിരിച്ചറിയാൻ ഏറ്റവും യോഗ്യമായതാണ്. ഫലായു ഉദൈന, അവർ ദ്രോഹിക്കപ്പെടാതിരിക്കാനും. ഫക്കാൻ അല്ലാഹു ഗഫൂർ റഹീമ, അള്ളാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ്. സൂറത്തുൽ അഹ്സാബിലെ 59-ാമത്തെ ആയത്ത്, മുഖമക്കളുകൾക്ക് മീതെ നിന്ന് ഒരു മൂടുപടം, അത് താഴേക്ക് താഴ്ത്തിരണം, അവരുടെ സൗന്ദര്യം, മുഖസൗന്ദര്യം മറ്റുള്ളവർ ആസ്വദിക്കാതിരിക്കാൻ വേണ്ടി എന്ന് സൂറത്തുൽ അഹ്സാബിൽ പഠിപ്പിച്ചു. ജിൽബാബ് എന്ന് പറഞ്ഞാൽ അതിന് ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ആ വിഷയത്തിൽ വന്നിട്ടുള്ള വിശദീകരണം കൊടുത്താൽ, ജിൽബാബ് ഹുവൽ നിദാഉ ഫൗക അൽഹിമാർ, മുഖമക്കനയുടെ മുകളിലിടുന്ന ഒരു തട്ടമാണ്, താഴേക്ക് തൂക്കിയിടുന്ന. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഉബൈദ റളിയല്ലാഹു അൻഹു, ഖതാദ റളിയല്ലാഹു അൻഹു, ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം ഇബ്നു ഖറൈ റളിയല്ലാഹു അൻഹു, അതാ അൽ ഖുറാസാനി, ഇതിൽ ആദ്യം പറഞ്ഞ സ്വഹാബി, പിന്നെ പറഞ്ഞ താബിഈകൾ, ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നു, മുഖമക്കനയുടെ മുകളിൽ നിന്ന് മറ്റൊരു വസ്ത്രം, ഒരു തട്ടം മുഖത്തുകൂടെ താഴോട്ട് തൂക്കിയിടുന്നതാണ് ജിൽബാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം ഇബ്നു കസീർ അതെടുത്തു ചേർത്തിട്ടുണ്ട്. താബിഈകളിൽപ്പെട്ട മുഹമ്മദ് ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅൽതു ഉബൈദത്ത് സൽമാൻ അൻ ഖൗലില്ലാഹി തആല യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹി, ആ ആയത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചു ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട്. ഫഖത്താ വജഹു വറഅസഹു വഅബ്റസൈനഹു ലിസം, ഉബൈദ റളിയല്ലാഹു അൻഹു ചെയ്തു എന്നറിയാമോ, അദ്ദേഹത്തിന്റെ ഒരു മുണ്ടെടുത്ത് മുഖം മൂടി, തലയും മൂടി, എന്നിട്ട് ഇടത് കണ്ണ് മാത്രം വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു. താബിഈകൾ ഈ ആയത്തിന്റെ വിശദീകരണം എന്താണ്, കണ്ണു മാത്രം വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു, ചില ഹദീസിൽ കാണാം ഇടത് കണ്ണ് മാത്രം വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ആദ്യം മാറ്റേണ്ടത്. പെണ്ണുഖുറാൻ പറഞ്ഞു, വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ, അവരുടെ അലങ്കാരം അതിൽ നിന്ന് പ്രത്യക്ഷമായതൊഴികെ അവർ വെളിപ്പെടുത്താൻ പാടില്ല. അതിനർത്ഥം അവരങ്ങേയറ്റം ആകർഷിക്കുന്ന മുഖം വെളിപ്പെടുത്താമെന്നല്ല, മുഖം വെളിപ്പെടുത്താൻ അനുവാദമുള്ളത് പ്രായം ചെന്ന ആളുകൾക്കാണ്, അതേപോലെ തന്നെ അനാകർഷകത്വമുള്ള ആളുകൾക്ക് മാത്രമാണ്. വല്യറിഹിന്ന അവരുടെ മുഖമക്കളങ്ങൾ മാരടങ്ങളെ താഴ്ത്തിയിട്ടെ, തലയിലുള്ള വസ്ത്രം മാരടങ്ങൾ താഴ്ത്തിയിടുമ്പോൾ മാരടങ്ങൾ വരെ എത്തുന്ന ആ തരത്തിലുള്ള വസ്ത്രമായിരുന്നു അവർ അണിഞ്ഞിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ആ തൂക്കി അവർ ജിൽബാബായി ഉപയോഗിച്ചിരുന്നെന്ന് കാണാൻ സാധിക്കും. സുറത്തു 500-ലെ 30-31 ആയത്, അതിനുശേഷം അവർക്ക് വസ്ത്രധാരണത്തിൽ ഇളവുള്ളത് ആരൊക്കെയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഒരിക്കൽ ചർച്ച ചെയ്ത് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്. അവരുടെ പിതാക്കളും സഹോദരന്മാരും അടക്കം ആരുടെ എല്ലാം മുന്നിൽ, അല്ലാതെ സാധാരണ നമ്മുടെ നാട്ടിൽ അമ്മാവന്റെ മക്കൾ, അമ്മായിയുടെ മക്കൾ, അളാമ്മയുടെ മക്കൾ, കസിൻ ബ്രദേഴ്സ്, കസിൻ സിസ്റ്റേഴ്സ് എന്ന കുറെയൊക്കെ, അതൊക്കെ ഹറാം. അവരുടെ മുന്നിൽ സൗന്ദര്യം വെളിപ്പെടുത്താം, അവരുടെ കല്യാണം കഴിക്കാം, ജ്യേഷ്ഠാനിമാരുടെ മക്കൾ നമുക്ക് കല്യാണം കഴിക്കാം, സഹോദരങ്ങൾ അതാണാകട്ടെ പെണ്ണാകട്ടെ അവരുടെ മക്കൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കാം. അവരൊന്നും കസിൻ പ്രദേശം എന്ന പ്രദേശമല്ല, അവരെ കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ദീർഘയാത്ര നടത്തതൊന്നും പാടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇസ്ലാം വസ്ത്രധാരണത്തിന്റെ മര്യാദയോടൊപ്പം രണ്ടാമതായി ഹുലുവത്ത് പാടില്ല എന്ന് പഠിപ്പിച്ചു. ഒരാണും ഒരു പെണ്ണും ഒറ്റയ്ക്കാവുക, മനസ്സിലായില്ലേ? നിങ്ങൾ സൂക്ഷിക്കണം, സ്ത്രീകളുടെ അടുത്തേക്ക് കടക്കുന്നത് സൂക്ഷിക്കണം. ഫഖാല റജുലു മിനൽ അൻസാർ, ഒരു അൻസാറുകൾപ്പെട്ട ഒരാൾ ചോദിച്ചു, യാ റസൂലുള്ളാ ഫറായിത്തൽ ഹമ്വ, അല്ല ഈ സ്വന്തം സഹോദരൻ പിതൃ സഹോദരന്മാരുടെ മക്കളാണെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ഭാര്യ സഹോദരിമാർ ഭർത്താക്കന്മാരുടെ സഹോദരന്മാരുടെ ഭാര്യമാരാണെങ്കിലും, അനിയന്മാരുടെ ഭാര്യമാരാണെങ്കിലും, ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരാണെങ്കിലും, അവരുടെ അടുത്തേക്ക് പലപ്പോഴും കടക്കേണ്ടി വരില്ല ഒരേ വീട്ടിലൊക്കെ താമസിക്കുമ്പോൾ, അപ്പോഴോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹമൂ അൽ മൗത്തു, ഭർത്തൃ സഹോദരൻ മരണമാണ്. ഭർത്താവിന്റെ സഹോദരന്മാരിൽ നിന്നാണ് ഒരു പെണ്ണ് ഏറ്റവും അവളുടെ സൗന്ദര്യത്തെ കാസൂക്ഷിക്കേണ്ടത്, കാരണം അപകടം ഏറ്റവും അടുത്തിരിക്കുന്നത് അവിടെയാണ്, നന്നായി സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി പഠിപ്പിച്ചു, അതേ ഹദീസിൽ തന്നെ, ലാ യഖ്ലു വൻ റജുലും ബിമ്റഅത്തിൻ, ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ കൂടെ തനിച്ചാകാൻ പാടില്ല, അങ്ങനെ ആയാലോ ഇല്ലാക്കാന സാരിസഹുമ ഷൈത്താൻ, മൂന്നാമതായി ഷൈത്താൻ ഉണ്ടാവും. ഒരാണും പെണ്ണും തനിച്ചാകുന്ന അവസ്ഥ, ഇത് ഒരു PSC പരീക്ഷ തിരുവനന്തപുരത്തേക്കും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് അഡ്മിഷൻ പിന്നെ വളരെ ദൂരത്തെ എറണാകുളത്തേക്കും, ചിലർ ബാംഗ്ലൂരും, അതേപോലെ തന്നെ മറ്റുള്ള പല യാത്രകളൊക്കെ നടത്തേണ്ടി വരുന്ന നേരത്തെന്താണ്, നല്ല ചെറുപ്പക്കാരായ ആളുകൾ, ആങ്ങളമാർ ഗൾഫിലായിരിക്കും, അപ്പൊ പിന്നെന്താണ്, അപ്പാന്റെ സഹോദരന്റെ മക്കൾ, സഹോദരിയുടെ മക്കൾ, അവരുടെ കൂടെ ഒന്ന് പറഞ്ഞേക്കും, അവർ നാട് പരിചയമുള്ള ആളുകളായിരിക്കും, അവരുടെ കൂടെ സ്വന്തം പെൺമക്കളെ പറഞ്ഞേക്കുന്നവരുണ്ട്, ആങ്ങളുടെ കൂടെയാണല്ലോ പറഞ്ഞേച്ചെന്ന് വിചാരിക്കും, ആങ്ങളെയല്ല, അത് മൗത്താണ്, മരണമാണ്, മരണത്തിന്റെ കൂടെയാണ് പറഞ്ഞേക്കുന്നത്, ഒരിക്കലും അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല. ഹജ്ജിന് പോലും അത്തരം ആളുകളുടെ കൂടെ പോകാൻ പാടില്ല. പിന്നല്ലേ ബാക്കിയുള്ള യാത്ര. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പഞ്ചായത്തിന് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് വിചാരിക്കാം, സ്കൂളിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറാണെന്ന് വിചാരിക്കാം, എന്നിട്ട് സ്കൂളിലെ പ്രൊജക്ടിന്റെ ഭാഗം ലൈബ്രറിയിലെ പുസ്തകം വാങ്ങാൻ അല്ലെങ്കിൽ പിന്നെ ലാബിലേക്ക് വസ്തുക്കൾ വാങ്ങാനൊക്കെ പറഞ്ഞിട്ട് ഒരു മാഷും ഒരു ടീച്ചറും അവിടെ റിപ്പോർട്ട് ബുക്കിൽ എഴുതി വെക്കും, എന്നിട്ട് പിറ്റേന്ന് രാവിലെ അവർ കോഴിക്കോട്ടേക്ക് പോകും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥാനമാകുമ്പോൾ ഒരു ടീച്ചറും ഒരു മാഷും ആട്ടെ, ബസ്സിലാവട്ടെ ട്രെയിനിലാവട്ടെ, തനിച്ച് വർത്തമാനം പറഞ്ഞൊരു സ്കൂളിലെ സ്റ്റാഫാന്ന് ഒരുമിച്ച് അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ആണും പെണ്ണും ഒറ്റയ്ക്കാൻ പാടില്ല, നിയമങ്ങൾ പഠിപ്പിച്ചു. ഇനി ഇതേറ്റവും കൂടുതൽ കാണുന്നത് കല്യാണ വീടുകളിലാണ്. കല്യാണ വീട് എന്ന് പറഞ്ഞാൽ തന്നെ ജാഹിലിയ സൗന്ദര്യ പ്രകടനത്തിന്റെ ഒരു ലോകമാണ് അത്. നിങ്ങൾ കണ്ണൂർക്കാരായതുകൊണ്ട് അതിൽ നിന്ന് മെച്ചപ്പെട്ടവരാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഇവിടെയുള്ള പല കല്യാണത്തെ പറ്റിയും അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ട്, വളരെ മോശമാണ് അല്ലെ? രണ്ടും മൂന്നും ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന കല്യാണം, എന്നിട്ട് ഒരു ഭാഗത്ത് അള്ളാഹുവിന് അനുഗ്രഹം ഇറങ്ങുന്ന പാതിരാ സമയത്ത് മലക്കുകൾ അടുപ്പിക്കുക പോലും ചെയ്യാതെ മ്യൂസിക്കും അന്യ പുരുഷന്മാരുടെ മുന്നിൽ സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പെണ്ണുങ്ങളും, എന്നിട്ട് ഒപ്പന പാട്ട് മൈലാഞ്ചി കൈകളൊക്കെ കാണിച്ചുകൊണ്ട് തലമുടിയൊക്കെ വെളിപ്പെടുത്തി ചെവിയൊക്കെ പുറത്ത് ആഭരണങ്ങളൊക്കെ പുറത്ത് കാണിച്ച് കഴുത്ത് കാണിച്ച് ഡാൻസും പാട്ടും ഒപ്പനപ്പാട്ടും പാടി, അതും വ്യഭിചാരത്തെ പ്രേരിപ്പിക്കുന്ന പാട്ടാണ്, ആണിനെയും പെണ്ണിനെയും വർണ്ണിക്കുന്ന പാട്ടുകൾ ശൈത്താന്മാരുണ്ടാക്കി കൊടുക്കും. എന്നിട്ട് മാപ്പിളപ്പാട്ടെന്ന് പേരിടും, കല്യാണപ്പാട്ടെന്നും ഒപ്പനപ്പാട്ടെന്നും പറഞ്ഞ് ഇബ്ലീസിന്റെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് നമ്മുടെ എത്ര വീടുകളിലാണ് തോന്നിവാസ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ അങ്ങനെ പോയിരുന്നു കൊടുക്കും, കാക്കാന്റെ കല്യാണം, താത്താന്റെ കല്യാണം, അമ്മായിനോ, ആ വീട് തീയിടെ വേണ്ട, ആ കല്യാണത്തിനിരിക്കല്ല വേണ്ട. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യഭിചാരം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം, കാതുകൊണ്ടുള്ള വ്യഭിചാരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തോട് അടുക്കരുത് എന്ന് പഠിപ്പിച്ചു. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരത്തിന്റെ ഒരു ഓഹരി ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മറക്കരുത് നിങ്ങളത്. എല്ലാ അവയവങ്ങൾക്കും വ്യഭിചാരത്തിൽ നല്ല ഓഹരി ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസ്വാബ കുല്ലു ബിനി ആദം അസ്വാബ മിനസ് സിനാ ലാ മഹാല, സംശയം വേണ്ട, എല്ലാ മനുഷ്യനും വ്യഭിചാരത്തിന്റെ ഓരോഹരി എങ്കിലും തൊട്ടുപോകും. ഫലൈനു സിനാഹൻ നവർ, കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നോട്ടമാണ്. വലിയതു സിനാഹൻ ലമസ്, കയ്യിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ സ്പർശമാണ്. വന്നഫ്സു തഖ്വി, മനസ്സ് കൊതിക്കുന്നു, വതുഹദ്ദിസു വയുസദ്ദിഖു ദാലിക, അതേപോലെ തന്നെ അവന്റെ അവയവങ്ങൾ എന്ത് ചെയ്യും, അതിനെ സത്യപ്പെടുത്തും. നാവ് സംസാരിക്കും, ലൈംഗികാവയവം സത്യപ്പെടുത്തും, അല്ലെങ്കിൽ യുക്തി ബഹു കളവാക്കും. ലൈംഗികാവയവം ചിലപ്പോൾ വ്യഭിചരിച്ചില്ലാന്ന് വരും, പക്ഷെ ബാക്കിയൊക്കെ വ്യഭിചരിക്കും. അതുകൊണ്ട് അന്യ സ്ത്രീകളെ ബസ് സ്റ്റോപ്പിലും ക്ലാസ്സുകളിലും ക്യാമ്പസിലും റോട്ടിലും വീട്ടിലും കല്യാണ വീടുകളിലും എല്ലായിടത്തും തന്നെ പള്ളിമുറ്റങ്ങളിൽ പോലും അല്ലെ, എന്താണ് സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമോ നോക്കും. മറ്റൊരു പെട്ടുകണം ആദാനു ജനാഹൽ ഇസ്തിമാൾ, കാതിന്റെ വ്യഭിചാരം കേൾക്കലാണ്, ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുക. വലിയതു സിനാഹൽ ബദസ്, കൈയിന്റെ ഇത് പിടിക്കലാണ്. വലിയതു സിനാഹൽ മഷി, കാലിന്റേത് നടക്കലാണ്. വലിസാനു സിനാഹുൽ കലാം, നാവിന്റേത് സംസാരം. മൊബൈൽ ഫോൺ അതിന്റെ ഒരറ്റത്ത് നാവിന്റെ വ്യഭിചാരം, മറ്റേ അറ്റത്ത് കാതിന്റെ വ്യഭിചാരം, തിരിച്ചും മറിച്ചും നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സിലും ക്യാമ്പസിലൊക്കെ എത്ര വിഷമിക്കുന്ന കഥകൾ എല്ലാവരും മൂടി വെക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും വീടിൽ പുറത്തു പറയാൻ വിഷമമുള്ള എത്ര സംഭവങ്ങളുണ്ട്. കേവലം ഒരു ചെറിയൊരു മൊബൈൽ ഫോൺ നമ്മൾ കയ്യിൽ കൊടുത്തതിന്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് വ്യഭിചാരം അതിന്റെ മേഖല വലുതാണ്. വ്യഭിചാരത്തിന്റെ ഏതെങ്കിലും ഒരു മേഖല തൊടാതെ ആരും പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം. വഴിയുടെ മര്യാദ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് വല്ലുൽ ബസർ, ആദ്യം പ്രവാചകൻ പറഞ്ഞത് കണ്ണു താഴ്ത്തണം എന്നാണ്. അതേപോലെ ഉള്ളിൽ മുഅ്മിനീന യഗുല്ലൂബിന അബ്സാരി, മുഅ്മിനുകളോട് കണ്ണു താഴ്ത്താൻ പറഞ്ഞു. അതേപോലെ തന്നെ വയഹ്ഫദു ഫുറൂജഹും, ലൈംഗിക സദാചാരം പാലിക്കാൻ പറഞ്ഞു, അത് അവർക്ക് നല്ലതാണ്. സ്ത്രീകളോട് പറഞ്ഞു വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ, സത്യവിശ്വാസികളോട് പറഞ്ഞു കണ്ണുകൾ താഴ്ത്തണം. വയഹ്ഫദ്ന ഫുറൂജഹും, ലൈംഗിക സദാചാരം പാലിക്കണം. സൂറത്തു നൂറിലെ 30-31 ആയത്തുകൾ. അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുത്ബീ നദറത്തൻ നദറ, നോട്ടത്തിന് പിറകെ നീ നോക്കരുത്. ഫൈനലക്കൽ ഊല, ആദ്യത്തേത് നിനക്കുണ്ട്. വലൈസത്തിലക്കൽ ആഖിറ, മറ്റേത് നിനക്ക് പാടില്ല. അതായത് നടന്നു പോകുമ്പോ അറിയാതെ ഒന്ന് നോക്കിപ്പോകാം, കാണുന്നതല്ല നോക്കുന്നതാണ് കുറ്റം. ഒന്ന് കണ്ടുപോകും, ചിലപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കണ്ടുപോകാം, പക്ഷെ അവരാസ്വദിക്കാൻ വേണ്ടി രണ്ടാമതൊന്നുകൂടി നോക്കിയാൽ അത് വ്യഭിചാരമാണ്. ആദ്യത്തെ നോട്ടമല്ല രണ്ടാമത്തെ നോട്ടം അന്യ സ്ത്രീകളിലേക്കുള്ളത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബ്ദുല്ലാഹി ബിൻ മക്തൂം റളിയല്ലാഹു അൻഹു വരുമ്പോൾ ആയിഷ ബിബിയുടെ പിറകിലേക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ ആയിഷ ബിബി ചോദിച്ചു, അത് കണ്ണു കാണാത്ത ആളല്ലേ? അപ്പൊ ആയിഷാബി പറഞ്ഞു നിനക്ക് കണ്ണ് കാണുമല്ലോ, അപ്പൊ ആണായാലും പെണ്ണായാലും എന്ത് ചെയ്യണം, അവരുടെ കണ്ണിനെ അന്യരിൽ നിന്ന് താഴ്ത്തണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നന്നായി നമ്മൾ സൂക്ഷിക്കണം, വളരെ ഗൗരവത്തോടുകൂടി. ഏറ്റവും ഗുരുതരമായ ഒരു തെറ്റുകുറ്റം നമ്മുടെ അന്തരീക്ഷം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ വീടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ കുടുംബത്തിൽ കുല്ലു ഐനി സാനിയ, എല്ലാ കണ്ണിനും ഒരു വ്യഭിചാരമുണ്ട്. വൽ മർഅത്തു ഇദസ്തഗ്ഫറത് ഫമറത് ബിൽ മജ്ലിസ് ഫഹിയ കദാ വകദാ. ഒരു പെണ്ണ് സുഗന്ധം പൂശിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അവൾ ഇന്നവളെയും ഇന്നവളെയും പോലെയാണ്. ഐനി സാനിയ അഥവാ അവൾ തേവിടിശയാണ്, അഭിസാരികയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സുഗന്ധം പൂശുന്ന ഒരു സ്ത്രീ, അത് ഭർത്താവിന് വേണ്ടി വീട്ടിന്റെ അകത്ത് റൂമിൽ അനുവാദമുണ്ട് എന്നല്ലാതെ ഒരിക്കലും സുഗന്ധം പൂശിയ ഒരു പെണ്ണിന് പള്ളിയിലേക്ക് പോലും വരാൻ പാടില്ല. മറ്റുള്ളവർ ആകർഷിക്കപ്പെടാൻ ഇടയുണ്ട്. അതേപോലെ അവർ പാദസരങ്ങൾ ധരിക്കരുത് എന്നും അവരുടെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പാകെ വെളിപ്പെടുത്തരുത് എന്നും, മ്യൂസിക് വ്യഭിചാരത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന മ്യൂസിക്, തോന്നിവാസങ്ങൾ, ഹെറാം, പിശാചന്റെ ശബ്ദം, അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്നും എല്ലാം പഠിപ്പിച്ചു. വ്യഭിചാരം മാത്രമല്ല, വ്യഭിചാരത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി ഇസ്ലാം വിലക്കിയിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്നും, മക്കളിൽ നിന്നും നമ്മൾ വിചാരത്തിലേക്കുള്ള കവാടങ്ങൾ തുറക്കുന്നതിനെ കരുതലോടെ സൂക്ഷിക്കണം. അള്ളാഹുവോട് ദുആ ചെയ്യണം, തഖ്വ നിലനിർത്തണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. നമ്മുടെ അറിവുകേട് കൊണ്ടും അപക്വത കൊണ്ടും ചെയ്തു കൂട്ടുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على من لا نبي بعده.